എആർഎൻ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്ല്. ഡൽഹി ബംഗളൂരു സ്ഫോടന കേസിൽ പങ്കുള്ള രണ്ടുപേരെ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും പിടികൂടിയതായി NIA സൂചിപ്പിച്ചു. ഒരാൾ കണ്ണൂർ സ്വദേശിയും മറ്റൊരാൾ ഉത്തർപ്രദേശ് സ്വദേശിയുമാണ്. ഷുഹൈബ് എന്നാണ് കണ്ണൂർ സ്വദേശിയുടെ പേര്. ഷുഹൈബിന് ബംഗളൂരു സ്ഫോടനക്കേസിൽ പങ്കുണ്ടെന്ന് NIA വ്യക്തമാക്കി. ഉത്തർപ്രദേശ് സ്വദേശിയും ലഷ്കർ അംഗവുമായ ഗുൽ നവാസിന് ഡൽഹി സ്ഫോടനക്കേസിൽ പങ്കുണ്ടെന്നാണ് NIA സൂചിപ്പിക്കുന്നത്. ഇരുവരും സൌദി അറേബ്യയിൽ നിന്നുമാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിയത്. റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്ര കൃഷിവകുപ്പ് മന്ത്രി നരേന്ദ്രസിംഗ് തോമർ ലോക്സഭയെ അറിയിച്ചതാണ് ഇക്കാര്യം. 50 മുതൽ 300 രൂപ വരെയാണ് താങ്ങുവില വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാസാക്കിയ കാർഷിക ബിൽ നിയമമാകുന്നതിനെതിരെ കർഷക സംഘടനകൾ പ്രക്ഷോഭത്തിലാണ്. ഈ സാഹചര്യത്തിൽ ആണ് കർഷകരുടെ രോഷം തണുപ്പിക്കാൻ കൂടി ലക്ഷ്യമിട്ട് താങ്ങുവില വർദ്ധിപ്പിക്കുന്നതെന്നും വിവിധ ദേശീയ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നു. രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗിനെതിരായ അവിശ്വാസ പ്രമേയം തള്ളിയതായി രാജ്യസഭാ അധ്യക്ഷൻ എം വെങ്കയ്യ നായിഡു അറിയിച്ചു. കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അവിശ്വാസ നോട്ടീസ് തള്ളിയത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 12 പാർട്ടികളാണ് രാജ്യസഭാ ഉപാധ്യക്ഷനെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത്. അംഗങ്ങളുടെ മൌലിക അവകാശങ്ങൾ രാജ്യസഭാ ഉപാധ്യക്ഷൻ നിഷേധിച്ചുവെന്നായിരുന്നു കോൺഗ്രസ് പാർട്ടി ആരോപിച്ചിരുന്നത്. അതേസമയം കാർഷിക ബിൽ അവതരണത്തിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെയും കയ്യാങ്കളിയുടെയും പേരിൽ 8 പ്രതിപക്ഷ MPമാരെയാണ് സഭാ അധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ഇന്ന് സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. CPM അംഗങ്ങളായ KK രാഗേഷ്, എളമരം കരീം, തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളായ ഡെറിഗോബ്രിയാൻ, ഡോള സെൻ, ആം ആദ്മി പാർട്ടിയുടെ സഞ്ജയ് സിംഗ്, കോൺഗ്രസ് MPമാരായ രാജീവ് സത്വ, റിപ്പുൻ ബോര, സയ്യിദ് നസീർ ഹുസൈൻ എന്നിവരെയാണ് സഭ ചേർന്നയുടൻ സഭാ അധ്യക്ഷൻ വെങ്കയ്യ നായിഡു സസ്പെൻഡ് ചെയ്തത്.
In the house yesterday. It pained me a lot because of what happened yesterday defies logic. It was really a bad day for Rajya Sabha. Some members came to the well of the house. Some members came to the well of the house. They also throwed papers. They have wrenched the mic of the deputy chairman. They have hurled some papers on the deputy chairman. They abused the deputy chairman also according to the deputy chairman. And then there was lot of rule book also was thrown on him. Some of the praise said, "Oh, this is not the way. This is not the way. You have no right to obstruct the chairman. You are obstructing even the chairman also. That's an indication of what has been done earlier."
കാർഷിക ബിൽ ചരിത്രപരവും അനിവാര്യവും ആണെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഈ ബിൽ കർഷകരെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എവിടെയും സ്വതന്ത്രമായി വ്യാപാരം ചെയ്യാൻ പ്രാപ്തരാക്കും. ഇതൊരിക്കലും കർഷക താൽപര്യത്തിന് എതിരല്ലെന്നും പ്രധാനമന്ത്രി പറയുന്നു. അതേസമയം കാർഷിക ബിൽ പാസാക്കിയതിലൂടെ പ്രധാനമന്ത്രി ജനങ്ങളെ വഴിതെറ്റിക്കുകയാണെന്ന് കോൺഗ്രസ് പാർട്ടി കുറ്റപ്പെടുത്തി. ബില്ലുകൾക്കെതിരെ 2 കോടി കർഷകരുടെ ഒപ്പ് ശേഖരിച്ച് രാഷ്ട്രപതിക്ക് നൽകാനും 2 ഒക്ടോബർ കർഷക രക്ഷാദിനം ആചരിക്കാനുമാണ് കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം. പാർലമെന്റിന്റെ 2 സഭകളും പാസാക്കിയ കാർഷിക ബില്ലിന് അനുമതി നൽകരുത് എന്നാവശ്യപ്പെട്ട് BJPയുടെ സഖ്യകക്ഷിയായ ശിരോമണി അകാലിദൾ ഇന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ കണ്ടിരുന്നു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് 10 runs വിജയിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 163 runs സ്കോർ ചെയ്തിരുന്നത്. മറുപടി ബാറ്റിംഗിൽ ഹൈദരാബാദ് സൺറൈസേഴ്സ് ടീം 19.4 ഓവറിൽ 153 runs ഓൾഔട്ട് ആവുകയായിരുന്നു. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനു വേണ്ടി മലയാളി താരം ദേവദത്ത് പടിക്കൽ, ആരൺ ഫിഞ്ച് എന്നിവരാണ് ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത്. അരങ്ങേറ്റ മത്സരത്തിൽ 42 പന്ത് നേരിട്ട് 8 ബൌണ്ടറി സഹിതം 56 runs എടുത്ത് ദേവദത്ത് മികച്ച തുടക്കമാണ് ബാംഗ്ലൂർ ടീമിന് നൽകിയത്. ആരൺ ഫിഞ്ച് 29 runs എടുത്ത് മടങ്ങിയപ്പോൾ ABD Villiers 30 പന്തിൽ 4 ബൌണ്ടറിയും 2 സിക്സറും സഹിതം 51 runs എടുത്ത് റണ്ണൌട്ട് ആവുകയായിരുന്നു. മലപ്പുറം എടപ്പാളിൽ ജനിച്ച ദേവദത്ത് കർണാടകയ്ക്കു വേണ്ടിയാണ് ആഭ്യന്തര മത്സരങ്ങളിൽ കളിക്കാറുള്ളത്. ഇടംകൈ ബാറ്റ്സ്മാനായ ദേവദത്ത് പടിക്കലും ഓസീസ് താരം ആരൺ ഫിഞ്ചും ചേർന്ന് റോയൽ ചലഞ്ചേഴ്സിന് മികച്ച തുടക്കം നൽകുകയായിരുന്നു. യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ ചർച്ചയിൽ സമവായം ആയില്ല. ഇരുസഭകളും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. സുപ്രീംകോടതി വിധി നടപ്പാക്കുകയാണ് പരിഹാരമാർഗം എന്നാണ് ഓർത്തഡോക്സ് സഭ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ അറിയിച്ചത്. അതേസമയം തർക്കമുള്ള പള്ളികളിൽ ജന അഭിപ്രായം അറിയാൻ ഹിതപരിശോധന വേണം എന്ന ആവശ്യമായിരുന്നു യാക്കോബായ സഭ മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചത്. പൌരന്മാരുടെ പ്രതിഷേധിക്കാനുള്ള അവകാശം പരമമല്ല എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. പ്രതിഷേധ സമരങ്ങൾ സഞ്ചാര സ്വാതന്ത്ര്യവുമായി ഒത്തുപോകണമെന്ന് ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൌൾ അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു. ഡൽഹി ഷഹീൻ ബാഗിലെ പ്രതിഷേധ സമരക്കാരെ നീക്കണം എന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് സുപ്രീംകോടതി ഇത് സംബന്ധിച്ച് നിരീക്ഷണം നടത്തിയത്. എന്നാൽ മാർച്ച് മാസം നൽകിയ ഹർജിയിലെ ആവശ്യം ഇപ്പോൾ അപ്രസക്തമാണെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ പറഞ്ഞു. എന്നാൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന സമരങ്ങൾ ഇപ്പോഴും നടക്കുന്നുവെന്നായിരുന്നു ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചത്. കേരളത്തിൽ ഇന്ന് 2910 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതിൽ 533 പേർ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലും 300 മുകളിൽ കോവിഡ് പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 36 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 133 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 2653 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. അതിൽ 313 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 88 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചു. 18 പേർ കൂടി മരിച്ചതോടെ കേരളത്തിലെ കോവിഡ് മരണസംഖ്യ 553 ആയി ഉയർന്നു. അതേസമയം 3222 പേരുടെ അസുഖം ഇന്ന് ഭേദമാവുകയും ചെയ്തു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരക്കാരെ നേരിട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ 20 പോലീസുകാർക്കും കോവിഡ് ബാധിച്ചു. സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരക്കാരെ തടയുന്നതിന്റെ ചുമതലയുണ്ടായിരുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ എ സി സുനീഷ് ബാബുവിനാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന പ്രതിപക്ഷ സംഘടനകളുടെ സമരങ്ങൾ നേരിടുന്നതിൽ അദ്ദേഹം മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുഖ്യമന്ത്രിക്കൊപ്പം ഗുരുദേവ പ്രതിമയുടെ അനാച്ഛാദന ചടങ്ങിൽ പങ്കെടുത്തതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ സാമ്പിൾ പരിശോധനാ ഫലം പുറത്തുവന്നിട്ടുള്ളത്. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ 24 മണിക്കൂറിടെ 15738 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ മഹാരാഷ്ട്രയിലെ കോവിഡ് രോഗം ബാധിച്ചവരുടെ എണ്ണം 1224380 ആയി ഉയർന്നു. 344 പേരാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മഹാരാഷ്ട്രയിൽ രോഗബാധയെ തുടർന്ന് മരിച്ചത്. മഹാരാഷ്ട്രയിലെ മരണസംഖ്യ 33015 ആയി ഉയരുകയും ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ ഇന്ന് 7339 പേർക്ക് കൂടി രോഗം ബാധിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിടയിൽ 122 പേർ കോവിഡ് ബാധിച്ച് മരിക്കുകയും ചെയ്തു. കർണാടകയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 5.25 ലക്ഷത്തിന് മുകളിലാണ്. ആകെ മരണം 8145 ആയി ഉയരുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ 10,000-ലധികം കോവിഡ് കേസ് ദിവസവും റിപ്പോർട്ട് ചെയ്തിരുന്ന ആന്ധ്രയിൽ ഇന്ന് 6235 കോവിഡ് കേസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആന്ധ്രയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 6,31,749 ആന്ധ്രയിൽ 5,410 പേർ കോവിഡ് ബാധിച്ച് മരിക്കുകയും ചെയ്തു. തമിഴ്നാട്ടിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 5344 പുതിയ കോവിഡ് പോസിറ്റീവ് കേസാണ്. 60 പേർ മരിച്ചു. തമി�ഴ്നാട്ടിൽ കോവിഡ് കേസിന്റെ എണ്ണം 547337 ആയി ഉയർന്നു. 8871 പേർക്കാണ് തമിഴ്നാട്ടിൽ കോവിഡ് മൂലം ജീവൻ നഷ്ടമായിട്ടുള്ളത്. കോവിഡ് രോഗികൾക്കായുള്ള മെഡിക്കൽ ഓക്സിജന് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള മഹാരാഷ്ട്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ഡോക്ടർമാരുടെ സംഘടന രംഗത്ത് വന്നു. സർക്കാരിന്റേത് ഞെട്ടിപ്പിക്കുന്ന തീരുമാനമാണ്. ഇതുവരെ കാണാത്ത തരത്തിലുള്ള തീരുമാനം കൂടിയാണിത്. കോവിഡ് മരണങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇത് കാരണമാകും. ഇത്തരമൊരു തീരുമാനവുമായി മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ തീരുമാനമെങ്കിൽ കോവിഡ് രോഗികളെ ചികിത്സിക്കുന്നതിൽ നിന്ന് തങ്ങൾ പിന്മാറും. എല്ലാ സ്വകാര്യ ആശുപത്രികളുടെയും പ്രവർത്തനം സർക്കാർ ഏറ്റെടുത്ത് നടത്തേണ്ടി വരും എന്നാണ് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നത്. കോവിഡ് രോഗത്തിൽ നിന്ന് സംരക്ഷണം നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് വിറ്റഴിക്കുന്ന കൊറോണ കാർഡിന്റെ കാര്യത്തിൽ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ഉത്തർപ്രദേശിലെ ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. ഗോ കൊറോണ, ഷട്ട് ഔട്ട് കൊറോണ, കൊറോണ ഔട്ട് മുതലായ പേരുകളിൽ വിറ്റഴിക്കുന്ന കാർഡുകൾ നിരോധിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത്. തിരിച്ചറിയൽ കാർഡ് പോലെ കഴുത്തിൽ അണിയാവുന്ന കൊറോണ കാർഡ് ധരിച്ചാൽ കൊറോണ വൈറസ് ബാധയിൽ നിന്ന് സംരക്ഷണം ലഭിക്കും എന്നാണ് വിൽപ്പനക്കാർ അവകാശപ്പെടുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. കൂടുതൽ വാർത്തകൾ നാളെ രാവിലെ 7 മണിക്ക്. ശ്രീവിതാസ്.